2022 ഒക്ടോബർ 30 ഞായറാഴ്ച വാരദ്യകൗമുദിയുടെ 4-ാം പേജിൽ നിന്നും. മെക്കാർട്ടിൻ ഇവിടെ തന്നെയുണ്ട്. തയ്യാറാക്കിയത് രമേശ് പുതിയമഠം. വായിക്കുന്നത് BS രാജേഷ്. 2 ദശകക്കാലത്തോളം മലയാളത്തെ ചിരിപ്പിച്ചവരാണ് റാഫി മെക്കാർട്ടിൻ ടീം. 11 വർഷം മുമ്പ് ചെയ്ത ചൈന ടൗൺ ശേഷം ഹിറ്റ് ജോഡികൾ പിരിഞ്ഞു. റാഫി സംവിധാനത്തിലും അഭിനയത്തിലും സജീവമായി. പിന്നീട് മെക്കാർട്ടിനെ കുറിച്ച് കേട്ടതേയില്ല. എന്തായിരിക്കാം സംവിധായകൻ മെക്കാർട്ടിന് സംഭവിച്ചത്? റാഫി മെക്കാർട്ടിൻ ഒരു കാലത്ത് ചിരിയുടെ ചേർത്തുവെച്ച പേരായിരുന്നു ഈ ഇരട്ട സംവിധായകൻ. പഞ്ചാബി ഹൌസ്, തെങ്കാശി പട്ടണം, ഹലോ, സൂപ്പർമാൻ, ചേട്ടൻ ബാബ, അനിയം ബാബ, ആദ്യത്തെ കൺമണി, ദില്ലിവാല രാജകുമാരൻ, വൺ മാൻ ഷോ, തിളക്കം, മായാവി, ഇവർ സൃഷ്ടിച്ച സൂപ്പർ ഹിറ്റുകളുടെ നിര നീളുകയാണ്. 2 ദശകാലയളവിൽ റാഫിയും മെക്കാർട്ടിനും തൊടുത്തുവിട്ട ചിരിയലകൾ ട്രോളുകളെ തുടരുമ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. ഇവരിൽ റാഫിയെ മാത്രമേ കാണാനുള്ളൂ, മെക്കാർട്ടിൻ എവിടെയാണ്? 11 വർഷം മുമ്പ് ചൈന ടൗണും കഴിഞ്ഞ് പിരിഞ്ഞുപോയ ചെറുപ്പക്കാരനെ കഴിഞ്ഞ ദിവസം കണ്ടുമുട്ടിയത് എറണാകുളത്ത് വെച്ചാണ്. ഞാൻ എവിടെയും പോയിട്ടില്ല, ഇതാ ഈ കൊച്ചിയിൽ തന്നെയുണ്ടായിരുന്നു, കുറച്ചുകാലം ഒന്നും എഴുതിയില്ല എന്നത് നേരാണ്. തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് തന്നെ അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്, എന്തുകൊണ്ട് സിനിമ ചെയ്യുന്നില്ലെന്ന് ഒരുപാട് പേർ ചോദിച്ചു. അതിനും ഉത്തരമില്ല, മനസ്സുകൊണ്ട് സെറ്റായില്ലെന്ന് വേണം പറയാൻ. പക്ഷേ ഇപ്പോൾ വീണ്ടും എഴുത്തിന്റെ വഴിയിലാണ്. 2 തിരക്കഥകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഒരെണ്ണം ഫുൾ കോമഡിയാണ്, ആക്ഷൻ ഓറിയന്റഡ് ആണ്. മറ്റൊന്ന് രണ്ടും വേറെ വേറെ സംവിധായകർക്ക് വേണ്ടിയുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് സ്വന്തമായി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ. എന്തായാലും അടുത്ത ജനുവരിയിൽ എന്നെ പ്രതീക്ഷിക്കാം. എഴുത്ത് മാത്രമല്ല മാക്ടയുടെ ചെയർമാന്റെ തിരക്ക് കൂടിയുണ്ട് മെക്കാർട്ടിന്. അതിനിടയിലും അദ്ദേഹം ഏറെ കാര്യങ്ങൾ കേരള കൗമുദിയുമായി പങ്കുവച്ചു. അനിവാര്യമായൊരു വേർപിരിയൽ. ഞാനും റാഫിയും ഒന്നിച്ച് 10 തിരക്കഥകൾ എഴുതി, 10 സിനിമകൾ സംവിധാനം ചെയ്തു. ഭൂരിഭാഗവും സൂപ്പർ ഹിറ്റുകളായിരുന്നു. അതിനുശേഷമാണ് ഒരു മാറ്റം ഇരുവരും ആഗ്രഹിച്ചത്. ചൈന ടൗണാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയത്. പടം പ്രതീക്ഷിച്ചത്ര ഗുണം ചെയ്യാത്തതിൽ നിരാശയുണ്ടായിരുന്നു. മോഹൻലാലിന്റെയും ജയറാമിന്റെയും ദിലീപിന്റെയും ഡേറ്റുകൾ ഒന്നിച്ചു കിട്ടിയപ്പോഴാണ് ചൈന ടൗണിന് വേണ്ടി ഞങ്ങൾ എഴുതാനിരുന്നത്. ഒരു ഇംഗ്ലീഷ് സിനിമയുടെ സ്വാധീനമുണ്ടായിരുന്നു ആ സ്ക്രിപ്റ്റിന്. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് ആ ഇംഗ്ലീഷ് സിനിമയെ അവലംബിച്ച് വേറെയും സിനിമകൾ മലയാളത്തിൽ വരുന്നുണ്ടെന്നത്. അതോടെ പ്രൊജക്ട് ഡ്രോപ്പ് ചെയ്തു. സ്ക്രിപ്റ്റ് ഏകദേശം പൂർത്തിയാക്കിയപ്പോഴാണത്. ഷൂട്ടിങ്ങിന് 20 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ഇങ്ങനൊരു പടം നടക്കില്ലെന്ന് ബോധ്യപ്പെട്ടത്. 3 പേരുടെയും ഡേറ്റ് ഉള്ളതിനാൽ പെട്ടെന്നൊരു സിനിമ ചെയ്തേ പറ്റൂ. ഷൂട്ടിംഗ് നീട്ടിവെച്ചാൽ അവരെ ഒരുമിച്ച് കിട്ടില്ല. നിർബന്ധിതനായപ്പോഴാണ് പെട്ടെന്ന് തന്നെ ഒരു സിനിമ ചെയ്തത്. അതാണ് ഇപ്പോൾ കാണുന്ന ചൈന ടൗൺ. ആ സിനിമ കഴിഞ്ഞ ശേഷം ഞങ്ങൾക്കൊരു ഗ്യാപ്പ് വന്നു. പെട്ടെന്നൊരു സിനിമ ചെയ്യാൻ എനിക്കൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ചൈന ടൗണിന്റെ പരാജയവും ഒരു കാരണമാണ്. കുറച്ചു നാളത്തേക്കില്ല എന്ന് പറഞ്ഞാണ് ഞാൻ മാറിയത്. ഒരു ബ്രേക്ക് ആവശ്യമാണെന്ന് തോന്നി. സ്വന്തമായി ഒരു സിനിമ ചെയ്യണമെന്ന് റാഫി പറഞ്ഞപ്പോൾ പിന്തുണയ്ക്കുകയും ചെയ്തു. പിരിയാം എന്ന് പോലും പരസ്പരം പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് റാഫി ദിലീപിനെ വെച്ച് റിംഗ് മാസ്റ്ററിന്റെ വർക്കിലേക്ക് പോയത്. ഞാനാകട്ടെ വീട്ടിൽ തന്നെയിരുന്നു. ഇതിനിടയിൽ പഞ്ചാബി ഹൌസിന്റെ 2-ാം ഭാഗം ആലോചിച്ചതാണ്. പിന്നീടാവാം എന്ന് ഞാൻ പറഞ്ഞു. 2-ാം ഭാഗം ഏറ്റില്ലെങ്കിൽ പഞ്ചാബി ഹൌസിന് ചീത്തപ്പേരുണ്ടാകും. മാത്രമല്ല അന്നത്തെ താരങ്ങളിൽ ചിലർ മരിച്ചുപോയി. കൊച്ചിൻ ഹനീഫിക്കാണ് മെയിൻ. ഹരിശ്രീ അശോകനും ഇന്ദ്രൻസിനും അന്നത്തെ ഇമേജ് ഇല്ല ഇപ്പോൾ. അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. വേണമെങ്കിൽ അതുപോലെയുള്ള മറ്റൊരു കഥ ആലോചിക്കാം എന്നല്ലാതെ 2-ാം ഭാഗം ആവശ്യമില്ല. പിന്നീട് ഹലോ മായാവി എന്ന പടം പ്ലാൻ ചെയ്തിരുന്നു. ഹലോയിലെ ലാലേട്ടനും മായാവിയിലെ മമ്മൂക്കയും ഒരുമിക്കുന്ന സിനിമ. അഭിനയിക്കാമെന്ന് ഇരുവരും സമ്മതിക്കുകയും ചെയ്തതാണ്. പ്രൊഡ്യൂസർമാരെയും കിട്ടി. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ തന്നെ വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. വലിയൊരു ബാധ്യതയാകും ആ സിനിമയെന്ന തിരിച്ചറിവായിരുന്നു കാരണം. സൂപ്പർ ഹിറ്റുകളുടെ വഴിയിൽ എറണാകുളത്തെ റോസരി ബാബുവിന്റെ മിമിക്രി ട്രൂപ്പിൽ വെച്ചായിരുന്നു സിദ്ദിഖിക്കയുടെ സഹോദരിയുടെ മകനായ റാഫിയെ കണ്ടുമുട്ടുന്നത്. ഇരുവരും ഒരേ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അത് വലിയൊരു സൗഹൃദത്തിലേക്ക് നയിച്ചു. പിന്നീട് കലാഭവൻ ഹനീഫ് മൊത്തം മിമിക്രി ട്രൂപ്പുണ്ടാക്കി കൊച്ചിൻ റിലാക്സ്. അത് കഴിഞ്ഞ് കലാഭവനിൽ. അവിടെ നിന്നാണ് ഒരുമിച്ച് തിരക്കഥ എഴുതാൻ തീരുമാനിച്ചത്. ഇതറിഞ്ഞപ്പോൾ നിർമ്മാതാവ് ഈരാളി ഞങ്ങളെ മദ്രാസിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചു. സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയെങ്കിലും സിനിമ നടന്നില്ല. സാമ്പത്തിക പ്രശ്നമായിരുന്നു കാരണം. പടം നടക്കില്ലെന്ന ഘട്ടം വന്നപ്പോൾ സ്ക്രിപ്റ്റ് മറ്റാർക്കെങ്കിലും കൊടുത്തോളാൻ ഈരാളി നിർദ്ദേശിച്ചു. നിർമ്മാതാവ് കെറ്റി കുഞ്ഞുമോൻ ആ പടം നിർമ്മിക്കാൻ തയ്യാറായിരുന്നു. മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന ആദ്യ തിരക്കഥ സിനിമയാകുന്നത് അങ്ങനെയാണ്. അതിനിടയ്ക്ക് സംവിധായകൻ കലാധരൻ ഒരു സ്ക്രിപ്റ്റ് ചോദിച്ചു വന്നു. അദ്ദേഹത്തിന് വേണ്ടി എഴുതിയതാണ് എല്ലാവരും ചൊല്ലണ്. 2 സിനിമകൾ റിലീസായതോടെ അത്യാവശ്യം അറിയപ്പെട്ടു തുടങ്ങി. അടുത്ത സ്ക്രിപ്റ്റ് എഴുതാനായി ഞങ്ങൾ എറണാകുളം പോളക്കുളം ടൂറിസ്റ്റ് ഹോമിൽ സ്വന്തമായി ഒരു മുറിയെടുത്തു. ആരോടും പറയാതെ അവിടെ ഇരുന്നാണ് അനിയൻ ബാവ, ചേട്ടൻ ബാവ എഴുതിയത്. രാജസേനൻ സംവിധാനം ചെയ്ത ആ സിനിമ സൂപ്പർ ഹിറ്റായി. അടുത്ത 2 സിനിമകൾ എഴുതിയതും രാജസേനന് വേണ്ടിയായിരുന്നു. ആദ്യത്തെ കൺമണിയും ദില്ലിവാല രാജകുമാരനും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചു. അതോടെ ഞങ്ങളുടെ ജാതകം തെളിഞ്ഞു. ആ സമയത്തും ഞങ്ങൾക്കൊരു സങ്കടം ബാക്കിയുണ്ടായിരുന്നു. ആദ്യമായി സിനിമയിലെത്തിച്ച ഈരാളിക്ക് വേണ്ടി ഒരു സിനിമ. ഒരിക്കൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയി ഒരു സിനിമ ചെയ്തു തരും. ഇന്നുവരെ കഴിഞ്ഞില്ലെങ്കിലും ആ വാക്ക് മനസ്സിലുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ സിദ്ദിഖ് ലാലിന്റെ സഹസംവിധായകരായും പ്രവർത്തിച്ചു. സംവിധാനത്തെക്കുറിച്ചും തിരക്കഥയെക്കുറിച്ചുമുള്ള വിലപ്പെട്ട പാഠങ്ങൾ പഠിക്കുന്നത് അവിടെ നിന്നാണ്. ഞങ്ങളുടെ തിരക്കഥ വായിച്ച ശേഷം ഒരിക്കൽ കെറ്റി കുഞ്ഞുമോൻ പറഞ്ഞു, ഷോട്ട് ബൈ ഷോട്ട് ആണ് നിങ്ങൾ തിരക്കഥ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ സംവിധാനം ചെയ്യാൻ എളുപ്പമാണ്. മറ്റൊരാളെ ഏൽപ്പിക്കാതെ സ്വന്തമായി ചെയ്തുകൂടെ? രാജസേനനും ഇക്കാര്യം ആവർത്തിച്ചതോടെയാണ് സ്വന്തമായി സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചത്. പുതുക്കോട്ടയിലെ പുതുമണവാളൻ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ഒരുപാട് സിനിമകൾ. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറിയ പഞ്ചാബി ഹൌസ് ആണ് സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ല്. അത് എഴുതാനെടുത്തത് ഒരു വർഷമാണ്. തിരുത്തിയും ക്ലൈമാക്സ് മാറ്റിയും ഒരുപാട് വർക്കൗട്ട് ചെയ്തതിന് ഗുണമുണ്ടായി. സിനിമ മെഗാഹിറ്റ്. തിരിച്ചുവരവിന്റെ വഴിയിൽ രണ്ടു മൂന്ന് വർഷം സിനിമയിൽ നിന്നും അകന്നപ്പോൾ ഒരു ബന്ധവും ഇല്ലാതായി. കോവിഡ് കാലത്ത് ഞാൻ 10 തിരക്കഥകൾ എഴുതിയിരുന്നു. ഫെസ്റ്റിവൽ ടൈപ്പ് മൂവികളായിരുന്നു അതൊക്കെയും. ആരും പറയാത്ത കഥകൾ മാറ്റിപ്പിടിക്കുന്നത് ശരിയാവില്ലെന്നാണ് മിക്കവരും പറഞ്ഞത്. അവർ പ്രതീക്ഷിക്കുന്നത് പഞ്ചാബി ഹൌസിനെയും തെങ്കാശി പട്ടണത്തെയും പോലുള്ള സിനിമകളാണ്. അങ്ങനെയാകുമ്പോൾ ഇനിയും ഹോംവർക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചത്. ഇനി എന്ത് ചെയ്താലും വിമർശനമുണ്ടാകും. പഴയകാല പടങ്ങൾ പോലെ ഉയർന്നില്ല എന്ന് പറയും. അതോടെ വീണ്ടും ഇടവേളകളുണ്ടായി. അടുത്ത കാലത്ത് ഒരു സുഹൃത്ത് പറഞ്ഞു, താങ്കളുടെ ആവശ്യം ഇപ്പോഴാണ്. നിങ്ങൾ മുമ്പ് ചെയ്തിരുന്നത് പോലുള്ള ചിത്രങ്ങളാണ് ജനം കാത്തിരിക്കുന്നത്. ഒന്നാലോചിച്ചപ്പോൾ അവർ പറയുന്നതും ശരിയാണ്. കാത്തിരിക്കുന്നവരെ നിരാശപ്പെടുത്തരുതെന്ന് തോന്നി. അതിനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ.